ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഐ ഐ ടികളുടെയും ഐ ഐ എമ്മുകളുടെയും മാതൃകയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈയിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് 9 ദിവസം. പ്രചാരണം നിറഞ്ഞ ആവേശത്തിലേക്ക്. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. വാർത്തകൾ വിശദമായി. ഐ ഐ ടികളുടെയും ഐ ഐ എമ്മുകളുടെയും മാതൃകയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈയിൽ ആരംഭിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് കോഴിക്കോട്ട് പറഞ്ഞു. ജന്മഭൂമി ദിനപത്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം സ്വവിജ്ഞാനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേരത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു.
Kozhikode can be developed as an IT hub. So we saw the master plan of the station and we could identify a nice piece of land where an IT hub can be developed. So I have told the team to visit some of the good IT hubs in Bengaluru and Chennai and take that design for developing a good IT hub in Kozhikode.
Kozhikode railway station vikasanathinte bhagamayi IT hub sthapikkunna karyam pariganeyilanennu Ashwini Vaishnav paranju. Idinayi sthalam kandettittundennum adheham arichu. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
കഴിഞ്ഞ 10 വർഷത്തിനിടെ റെയിൽവേ വികസനത്തിൽ രാജ്യം അഭൂതപൂർവമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇക്കാലയളവിൽ 31,000 കിലോമീറ്റർ പുതിയ ട്രാക്കുകൾ നിർമ്മിച്ചു. വന്ദേ ഭാരത് ട്രെയിനുകൾ, അമൃത് ഭാരത് ട്രെയിനുകൾ, നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ എന്നിവയിലൂടെ അടുത്ത 5 വർഷത്തിനകം ട്രെയിൻ യാത്രയിൽ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അമൃത് ഭാരത് പദ്ധതിയിൽ കേരളത്തിലെ 35 സ്റ്റേഷനുകൾ അതിവേഗം നവീകരിച്ചു വരികയാണ്. മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിന്റെ റെയിൽവേ ബജറ്റ് വിഹിതം 3,000 കോടി രൂപയിലേറെയായി. ആവശ്യമായ രൂപരേഖ കേന്ദ്ര ഗവൺമെന്റിനെ സമർപ്പിച്ചാൽ ശബരി റെയിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇതിന് 50% ഫണ്ട് നൽകാമെന്ന് സംസ്ഥാനം പ്രതിബദ്ധത അറിയിച്ചെങ്കിലും പിന്നീട് പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയാണെന്ന് അശ്വിനി വൈഷ്ണവ് കുറ്റപ്പെടുത്തി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, പി ടി ഉഷ MP, മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.
സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പിന് 9 ദിവസം ശേഷിക്കെ പ്രചാരണം നിറഞ്ഞ ആവേശത്തിലേക്ക്. പ്രമുഖ മുന്നണികളുടെയും പാർട്ടികളുടെയും നേതാക്കൾ മണ്ഡലങ്ങളിൽ ആവേശം പകരാൻ എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ സംസ്ഥാന നേതാക്കൾ മണ്ഡലങ്ങളിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധി ഇന്ന് കേണിച്ചിറയിൽ നിന്ന് പര്യടനം ആരംഭിക്കും. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പാടിച്ചിറ, മൂട്ടിൽ, വൈത്തിരി, മേപ്പാടി എന്നിവിടങ്ങളിലെ കോർണർ യോഗങ്ങളിൽ അവർ പങ്കെടുക്കും. വ്യാഴാഴ്ച വരെ പ്രിയങ്ക മണ്ഡലത്തിലുണ്ടാകും. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഇന്ന് നിലമ്പൂരിൽ പര്യടനം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിന് മറ്റന്നാൾ കൽപ്പറ്റയിലെത്തും. തിരുവമ്പാടി, ഏറനാട് മണ്ഡലങ്ങളിലെ പ്രചാരണങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. NDA നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനെത്തുന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാവിലെ പനമരം തലയ്ക്കൽ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്നു പര്യടനം ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പ്രചാരണത്തിന് ഇന്ന് വയനാട്ടിലെത്തും. BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയും ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തും. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് വെസ്റ്റ് മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. കണ്ണന്നൂർ, പല്ലഞ്ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടക്കം നേതാക്കൾ പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി ഡോ P. സരിൻ പിരായിരി പഞ്ചായത്തിലും NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കണ്ണാടി പഞ്ചായത്തിലും വോട്ട് തേടും. NDA പ്രചാരണത്തിൽ BJP നേതാക്കളായ കുമ്മനം രാജശേഖരൻ, ഡോ KS രാധാകൃഷ്ണൻ, പത്മജ വേണുഗോപാൽ തുടങ്ങിയവർ സംബന്ധിക്കും.
ചേലക്കര മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് അംഗം മുറുകിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ്. തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപിന്റെ റിപ്പോർട്ട്.
UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ മണ്ഡല പര്യടനം ഇന്ന് പാഞ്ഞാൽ ഭാഗത്താണ്. കുടുംബ സംഗമങ്ങൾ ഉൾപ്പെടെ പങ്കുചേരുന്നതിനായി ഇന്ന് ശശി തരൂർ MP ചേലക്കരയിൽ എത്തിച്ചേരുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് കൊണ്ടാഴി പഞ്ചായത്തിലാണ് വോട്ടുകൾ തേടുക. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മന്ത്രി V. അബ്ദുൾ റഹ്മാൻ സംബന്ധിക്കും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജാർഖണ്ഡിൽ NDAയുടെ 2 റാലികളെ അഭിസംബോധന ചെയ്യും. രാവിലെ ഗഡ്വയിലും ഉച്ചകഴിഞ്ഞ് ചായ്ബാസയിലുമാണ് പ്രധാനമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നതെന്ന് ജാർഖണ്ഡ് BJP പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ബാബുലാൽ മറാണ്ടി അറിയിച്ചു. ഈ മാസം 13-20 തീയതികളിൽ 2 ഘട്ടങ്ങളായാണ് ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ 7ാം സമ്മേളനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് ആരംഭിക്കും. സൌരോർജ്ജം സ്വീകരിക്കുന്നതിനും സോളാർ വിന്യാസം ത്വരിതപ്പെടുത്തുന്നതിനും ധനസമാഹരണത്തിന് അംഗരാജ്യങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ISA അസംബ്ലി ചേരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് എറണാകുളത്ത് തിരിതെളിയും. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വൈകിട്ട് മന്ത്രി വി ശിവൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്യും. മന്ത്രിയും ഒളിമ്പ്യൻ PR ശ്രീജേഷും ചേർന്ന് ദീപശിഖ തെളിയിക്കുന്നതോടെ 7 ദിവസത്തെ കായിക മാമാങ്കത്തിന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ R. രാജ്മോഹൻ.
ഉച്ചയ്ക്ക് ശേഷം എറണാകുളം ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ നിന്ന് ട്രോഫി ദീപശിഖ റാലി ഉദ്ഘാടന വേദിയായ മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. മാർച്ച് പാസ്റ്റിന് ശേഷം ദീപശിഖ കൊളുത്തും. തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടക്കും. സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം നടൻ മമ്മൂട്ടി നിർവഹിക്കും. 4000 കുട്ടികളാണ് സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കായികമേളയുടെ സുരക്ഷയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും മെഡിക്കൽ സൌകര്യങ്ങളും എല്ലാ വേദികളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേദിയിൽ എത്തിച്ചേരുന്നതിന് കൊച്ചി മെട്രോ സൌജന്യ യാത്ര ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ 17 വേദികളിലായി ഈ മാസം 11 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 24,000 കായിക പ്രതിഭകൾ 39 കായിക ഇനങ്ങളിൽ മത്സരിക്കും. 1562 സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളും ഗൾഫ് സ്കൂളുകളിൽ നിന്ന് 50 കുട്ടികളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്.
മുംബൈയിൽ ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. നിലവിൽ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി FC 2-4 ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ അസമിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ FCയെ 2-3 തോൽപ്പിച്ചു. ഇന്ന് ജംഷഡ്പൂർ FC ചെന്നൈയിൻ FCയെ നേരിടും. ജംഷഡ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. 14th ഹോക്കി ഇന്ത്യ സീനിയർ പുരുഷ ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമാകും. ചെന്നൈ മേയർ രാധാകൃഷ്ണൻ ഹോക്കി സ്റ്റേഡിയത്തിൽ ആദ്യ ദിവസത്തെ മത്സരങ്ങളിൽ കേരളവും ഉത്തർപ്രദേശും ഏറ്റുമുട്ടും. മറ്റൊരു മത്സരം കർണാടകയും ഉത്തരാഖണ്ഡും തമ്മിലാണ്. നവംബർ 16 ഫൈനൽ. ഷൊർണൂരിൽ ട്രെയിൻ തട്ടി കാണാതായ ശുചീകരണ തൊഴിലാളി സേലം സ്വദേശി ലക്ഷ്മണന്റെ മൃതദേഹം കണ്ടെത്തി. സ്കൂബ ടീം ഭാരതപ്പുഴയിൽ നടത്തിയ തെരച്ചിലിലാണ് ശരീരം കണ്ടെടുത്തത്. ഭാരതപ്പുഴ പാലത്തിലുണ്ടായിരുന്ന 4 തൊഴിലാളികൾ കേരള എക്സ്പ്രസ് തട്ടിയാണ് മരിച്ചത്. മരിച്ച തമിഴ്നാട് ശുചീകരണ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 3,00,000 രൂപ വീതം ആശ്വാസധനം നൽകാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശം നൽകി. സംഭവത്തിൽ മുഖ്യമന്ത്രി അനുശോചനവും അറിയിച്ചു. ശുചീകരണ തൊഴിലാളികൾ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ വിശദാന്വേഷണം വേണമെന്ന് റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി V. അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രിക്ക് അദ്ദേഹം കത്തയച്ചു. നീലേശ്വരം 500 ക്ഷേത്രത്തിലെ കളിയാട്ടത്തിനിടെയുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണം 4. ശനിയാഴ്ച മരിച്ച സന്ദീപിന് പുറമെ കാസർകോട് കരിന്തളം കൊല്ലംപാറ മഞ്ഞളങ്കാട്ടെ ബിജു, ചെറുവത്തൂർ സ്വദേശി ഷിബിൻ രാജ്, കിണാവൂർ സ്വദേശി രതീഷ് എന്നിവരാണ് മരണമടഞ്ഞത്. യുവജനങ്ങൾ ഇടുക്കിയിൽ നിന്ന് ഒളിച്ചോടുകയല്ല, പോരാടുകയാണ് വേണ്ടതെന്ന് സിറോ മലബാർ യൂത്ത് കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ആഹ്വാനം ചെയ്തു. ഇടുക്കി സാധ്യതകളുടെ നാടാണെന്നും മനുഷ്യന് പറ്റാത്ത സ്ഥലമാണ് എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാൽബരി മൌണ്ടിൽ സിറോ മലബാർ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രവർത്തക വർഷവും യുവ നസ്രാണി സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കണ്ണൂർ ആറളം ഫാമിലെ കൃഷിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതിരുന്ന ഭൂമിയിൽ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നാണ്യവിള കൃഷി നടപ്പാക്കി വരികയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ കാർത്തിക് പാണിഗ്രഹി അറിയിച്ചു. ഇതൊരു കാർഷിക സംരംഭ സഹകരണ പദ്ധതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവഴി ഫാമിന് വരുമാനവും ആദിവാസി തൊഴിലാളികൾക്ക് തൊഴിലും ഉറപ്പാകുമെന്ന് MD അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ജലവിതരണം ഇന്നലെ രാത്രിയോടെ പുനഃസ്ഥാപിച്ചു. വഴുതക്കാട് ഭാഗത്തെ ജോലികൾ പൂർത്തിയായതോടെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇന്റർ കണക്ഷൻ ജോലികളും പൂർത്തീകരിച്ചതായി വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കണ്ണൂർ EK നായനർ അക്കാദമിയിൽ സംഘടിപ്പിച്ചു വരുന്ന വിത്ത് ഉത്തരമേഖല യുവസാഹിത്യ ക്യാമ്പ് ഇന്ന് സമാപിക്കും. ഉച്ചയ്ക്ക് സമാപന സമ്മേളനം ഡോക്ടർ KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. IITകളുടെയും IIMകളുടെയും മാതൃകയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി മുംബൈയിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് 9 ദിവസം, പ്രചാരണം നിറഞ്ഞ ആവേശത്തിലേക്ക്. ഒളിമ്പിക് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.